അയോധ്യയുടെ മാറ്റൊലി ചതുരംഗം പങ്ക്തിയിൽ നിന്ന് അഡ്വക്കേറ്റ് എ ജയശങ്കർ എഴുതുന്നു. അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ പാർലമെന്റ് ഉദ്ഘാടനത്തെക്കാൾ വിപുലമായ തോതിൽ കേന്ദ്ര സർക്കാരും BJPയും കൊണ്ടാടുകയാണ്. രാമക്ഷേത്രം 1986 മുതൽക്കെങ്കിലും പാർട്ടിയുടെ അജണ്ടയിലുള്ളതാണ്. അത് നിർമ്മിക്കാൻ LK അദ്വാനി മുതൽ ഇങ്ങോട്ടുള്ള സകല നേതാക്കളും പ്രതിജ്ഞാബദ്ധരും ആയിരുന്നു. അതിനുവേണ്ടിയാണ് 1991 അദ്വാനി രഥയാത്ര നടത്തിയതും BP സിംഗ് മന്ത്രിസഭയ്ക്കുള്ള പിന്തുണ പിൻവലിച്ചതും. സംസ്ഥാനത്ത് ആഞ്ഞടിച്ച രാമതരംഗമാണ്. 1991 UPയിൽ BJPക്ക് കേവല ഭൂരിപക്ഷം നൽകിയതും കല്യാൺ സിംഗിനെ മുഖ്യമന്ത്രിയാക്കി വാഴിച്ചതും തിരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിക്കുന്നതിന്റെ ആദ്യപടിയായി BJPയും ശിവസേനയും ചേർന്ന് 1992 December 6 ബാബറി മസ്ജിദ് തകർത്തു. തൊട്ടു പിന്നാലെ കല്യാൺ സിംഗ് രാജിവെച്ചു. രാജ്യത്ത് പല ഭാവങ്ങളിലും വർഗീയ ലഹളകൾ ഉണ്ടായി. നിരപരാധികളായ നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. കോടിക്കണക്കിന് രൂപയുടെ വസ്തുവകകൾ നശിപ്പിക്കപ്പെട്ടു. നിരവധി ആരാധനാലയങ്ങളും തകർക്കപ്പെട്ടു. കേന്ദ്ര സർക്കാർ BJPക്കാരായ രാജസ്ഥാൻ, ഹിമാചൽ, മധ്യപ്രദേശ് മുഖ്യമന്ത്രിമാരായ ഡിസ്മിസ് ചെയ്തു. രാമശിലാ പൂജകളും തർക്കവസ്തുവിലെ ശിലാന്യാസവും മസ്ജിദ് ദംസനവും വഴി കാലാന്തരത്തിൽ BJPയുടെ അംഗബലം വർദ്ധിച്ചു. 1996 ലോക്സഭയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. 1998 അവർ കൂട്ടുകക്ഷി സർക്കാരുണ്ടാക്കി. ആരാധന അധികാരം 2014 BJPക്ക് കേവല ഭൂരിപക്ഷം ലഭിച്ചു. 2019 അത് ആവർത്തിച്ചു. തർക്കഭൂമിയുടെ ഉടമസ്ഥാവകാശത്തെക്കുറിച്ച് 1961 മുതൽ സിവിൽ കേസ് ഉണ്ടായിരുന്നു. വസ്തുവിന്റെ മൂന്നിലൊരു ഭാഗം മുസ്ലിങ്ങൾക്കും ബാക്കി ഹിന്ദുക്കൾക്കുമായി വിഭജിക്കാൻ 2010 September 30 അലഹബാദ് ഹൈക്കോടതിയുടെ ഫുൾ ബെഞ്ച് വിധിച്ചു. അപ്പീൽ സുപ്രീംകോടതി അത് റദ്ദാക്കി. പള്ളി പൊളിച്ചത് തെറ്റാണ്, ക്രിമിനൽ കുറ്റമാണ് എങ്കിൽ പോലും വസ്തു മുഴുവൻ ക്ഷേത്രത്തിന് നൽകാനും മുസ്ലിങ്ങൾക്ക് പള്ളി ഉണ്ടാക്കാൻ നഗരപരിധിയിൽ മറ്റെവിടെങ്കിലും 5 ഏക്കർ സ്ഥലം കൊടുക്കാനും ആയിരുന്നു വിധി. 2019 November 9 വിധിയോടെ വ്യവഹാര പർവ്വം അവസാനിപ്പിച്ചു. ക്ഷേത്ര നിർമ്മാണത്തിനുള്ള സകല തടസ്സവും നീങ്ങി. പിന്നീട് അങ്ങോട്ട് കാര്യങ്ങൾ സുഗമമായി മുന്നോട്ട് പോയി. കോൺഗ്രസ് അടക്കം രാജ്യത്തെ അതേതര പുരോഗമന നവോത്ഥാന രാഷ്ട്രീയ കക്ഷികളൊക്കെ വിധിയിൽ നിരാശ പ്രകടിപ്പിച്ചെങ്കിലും ആരും പരസ്യമായി പ്രതിഷേധിച്ചില്ല. കോടതി വിധി എന്തുതന്നെയായാലും മാനിക്കുമെന്ന് മുസ്ലിം സമുദായ സംഘടനകൾ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. അവർ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു. രാഷ്ട്രീയ തിരക്കഥ. BJPയെ സംബന്ധിച്ചിടത്തോളം 2024 തിരഞ്ഞെടുപ്പിന് മുൻപ് രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തേണ്ടത് അനിവാര്യമാണ്. അങ്ങനെ ഹിന്ദുവികാരം ആളിക്കത്തിക്കാമെന്ന്, അതുവഴി വിജയം സുനിശ്ചിതമാക്കാമെന്നും അവർ കരുതുന്നു. പ്രാണപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി 11 ദിവസത്തെ വ്രതം ദീക്ഷിക്കുന്നു എന്നതിൽ നിന്നു തന്നെ അതിന്റെ രാഷ്ട്രീയ സ്വഭാവം സുവ്യക്തമാണ്. പ്രതിപക്ഷ പാർട്ടികൾ സ്വാഭാവികമായും വെട്ടിലായി. പ്രതിഷ്ഠ കർമ്മത്തിൽ പങ്കെടുത്താൽ മതേതര പാരമ്പര്യം കളങ്കിതമാകും. അതിലുപരി മുസ്ലിം ന്യൂനപക്ഷ തെറ്റിദ്ധരിക്കും. പങ്കെടുത്തില്ലെങ്കിൽ BJP ദുഷ്പ്രചാരം കൊഴുപ്പിക്കും. രാമഭക്തന്മാർ പ്രകോപിതരാകും. CPM പങ്കെടുക്കില്ലെന്ന് ആദ്യമേ തീരുമാനിച്ചു. കോൺഗ്രസ് അടക്കമുള്ള മതേതര പാർട്ടികൾ ആലോചിച്ച് ആദ്യ തീരുമാനത്തിൽ തന്നെ ചെന്നെത്തി. പള്ളി പൊളിച്ചെടുത്ത് അമ്പലം പണിതതുകൊണ്ട് തങ്ങൾ ബഹിഷ്കരിക്കുന്നു എന്ന് ഒരു പാർട്ടിയും പറഞ്ഞില്ല. പകരം BJP ചടങ്ങിനെ രാഷ്ട്രവൽക്കരിക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് ഈ പ്രതിഷ്ഠാകർമ്മത്തിൽ നിന്ന് വിട്ടുനിൽക്കും എന്ന സ്വാധിഷ്ഠിത നിലപാടാണ് കൈക്കൊണ്ടത്. മോദിയുടെ മനോരാജ്യം. ശ്രീരാമദേവന്റെ അനുഗ്രഹത്താൽ വടക്കേ ഇന്ത്യ മുഴുവൻ തൂത്തുവാര 350-400 ഇടയിൽ സീറ്റുകൾ നേടി അധികാരം നിലനിർത്താം എന്നാണ് നരേന്ദ്രമോദിയുടെ മനോരാജ്യം. അതിനുവേണ്ടി സാമൂഹ്യ സാമുദായിക രാഷ്ട്രീയ സാഹചര്യം BJPയും RSSഉം കൂടി ഇതിനകം സൃഷ്ടിച്ചിട്ടുണ്ട്. മാധ്യമങ്ങളുടെയും വ്യവസായികളുടെയും അകമഴിഞ്ഞ പിന്തുണയുമുണ്ട്. രാമവികാരം അത്ര തന്നെ പ്രാബല്യമല്ലാത്ത തെന്നിന്ത്യയിലും ഒരു കൈ നോക്കാൻ തന്നെയാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് കേരളത്തിലെ ഗ്രാമാന്തരങ്ങളിൽ അവർ അക്ഷതം വിതരണം ചെയ്തതും അയോധ്യയിലെ പ്രതിഷ്ഠയുടെ നോട്ടീസ് എത്തിച്ചതും. ഗുരുവായൂരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം കഴിഞ്ഞ് പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിൽ തൃപ്രയാർ ശ്രീരാമ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയതിന്റെ ഛേദോവികാരം മറ്റൊന്നല്ല. ബാബറി മസ്ജിദ് തകർത്ത 1992 December സാമുദായിക അന്തരീക്ഷമല്ല 2024 കേരളത്തിൽ പോലും ഉള്ളത്. നായർ സർവീസ് സൊസൈറ്റിയും SNDP യോഗവും യോഗക്ഷേമ സഭയും ധീവര സഭയുമൊക്കെ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയെ അഹമഹിമയ സ്വാഗതം ചെയ്യുന്നു. മുസ്ലിം സംഘടനകളും അവരുടെ മാനേജ്മെന്റിലുള്ള പത്രങ്ങളും സ്വാഭാവികമായും ദുഃഖിതരാണ്. അബ്ദുൾ നാസർ മഅദനിയുടെ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി ഒഴികെ ആരും പരസ്യ പ്രതിഷേധം പ്രകടിപ്പിച്ചില്ല. അതേസമയം സൈബർ ഗുണ്ടകൾ സകല നിയന്ത്രണങ്ങൾ ലംഘിച്ച് അഴിഞ്ഞാടുന്നുണ്ട്. ഗായിക KS ചിത്രയ്ക്കെതിരെ നടക്കുന്ന ദുഷ്പ്രചാരണം അതിന് ഒന്നാം തരം ദൃഷ്ടാന്തമാണ്. പൊതുസമൂഹത്തിൽ വെറുപ്പും വിദ്വേഷവും വർദ്ധിപ്പിക്കാൻ നിലവിലെ സാമുദായിക ധ്രുവീകരണം കൂടുതൽ രൂക്ഷമാകാം എന്നല്ലാതെ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്ന് മാത്രം.